السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس وقال أولياؤهم من الإنس ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا. قال النار مثواكم خالدين فيها إلا ما شاء الله ان ربك حكيم عليم. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കരുണാകടാക്ഷങ്ങൾ നമ്മിൽ ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പിശാചിനെ സംബന്ധിച്ചും പിശാചിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. മനുഷ്യന്റെ വിശ്വാസത്തെയും മനുഷ്യന്റെ മനസ്സിനെയും പിശാച് പിടികൂടുന്നത് പോലെ തന്നെ മനുഷ്യ ശരീരത്തെയും പിടികൂടുവാനുള്ള ചില സംവിധാനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പിശാചിലൂടെ ഈ ലോകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ സിഹർ എന്ന പേരിൽ അറബി ഭാഷയിൽ അറിയപ്പെടുന്ന ആ ഒരു പദം, അത് കേൾക്കുമ്പോൾ തന്നെ പല നിലക്കുള്ള തെറ്റിദ്ധാരണകൾ ജനമനസ്സുകളിലേക്ക് വരാറുണ്ട്. ഒരു ഭാഗത്ത് അതിനെ അമിതമായ നിലക്ക് നീട്ടിവരിച്ച് അനാവശ്യമായ വിശദീകരണങ്ങളും മറ്റും കൊടുത്ത് അതിലൂടെ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന ഒരു സമൂഹം നിലനിൽക്കുമ്പോൾ, തൊട്ടിപ്പുറത്തായിക്കൊണ്ട് അങ്ങനൊരു വസ്തുതയെ ഇല്ല, അതിനൊരു യാഥാർത്ഥ്യമില്ല, അതെല്ലാം ചില ഗൂഢതന്ത്രങ്ങളും അല്ലെങ്കിൽ പകിട്ടുകളും മാത്രമാണ്, അതിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സിഹറിനെ നിഷേധിക്കുന്ന ഒരു പ്രവണതയും സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും എന്ന പോലെ ഈ ഒരു വിഷയത്തിലും അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ വിശ്വാസം എന്താണ്, അവർ ഈ വിഷയത്തെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, അവർ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കലും ആ വിശ്വാസത്തിൽ നിലനിൽക്കലും നമ്മുടെ ഒരു നിർബന്ധ ബാധ്യതയായി മനസ്സിലാക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സിഹർ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ ഈ പദത്തെ വിശദീകരിക്കുന്നുണ്ട്. അതായത് അമലുൻ യുഖറബു ഫീഹി ഇല ശൈത്വാനി വബി മഊനതി മിൻഹു, പിശാചിലെ കടുത്തുകൊണ്ട് പിശാചിന്റെ സഹായത്തോടുകൂടി ഈ ലോകത്ത് ചെയ്യുന്ന ഒരു പ്രത്യേകമായ സംവിധാനം, ഒരു പ്രവർത്തനമാണ് സിഹർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിശാചിന്റെ സഹായമില്ലാതെ ഒരിക്കലും ആ പ്രവർത്തനം ചെയ്യാൻ സാധ്യമല്ല എന്നർത്ഥം. ഒരു വസ്തുവിനെ അതിന്റെ യഥാർത്ഥത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക, അതിനും സിഹർ എന്നുള്ള ആ പദം അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ഇബ്നുൽ ഖുദാമ അൽ മഖ്ദസി അദ്ദേഹം വിശദീകരിക്കുകയാണ്, എന്താണ് സിഹർ എന്ന് പറഞ്ഞാൽ, ഹുവ ഉഖദുൻ, അത് ചില കെട്ടുകളാണ്, വ റുഖ ചില മന്ത്രങ്ങളാണ്, വ കലാമുൻ ചില വചനങ്ങളും വാക്കുകളുമാണ്, യതകല്ലമു ബിഹി ഔ യക്തുബുഹു ഔ യഅമലു ശൈഅൻ യുഅസ്തിറു ഫീ ബദനിൽ മസ്ഹൂർ. ചിലപ്പോൾ ആ വചനങ്ങൾ എഴുതിയേക്കാം, ചിലപ്പോൾ ആ വചനങ്ങൾ ഉരുവിട്ടേക്കാം. ആരും സിഹർ ചെയ്യുന്ന വ്യക്തി, ഏത് വ്യക്തിക്കെതിരാണോ സിഹർ ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഫീ ബദനിൽ മസ്ഹൂരി ഔ ഖൽബിഹി ഔ അഖ്ലിഹി മിൻ ഗൈരി മുബാശറത്തിൻ ലഹു, നേരിട്ടല്ലാതെ അവന്റെ മനസ്സിനെയും അവന്റെ ബുദ്ധിയെയും അവന്റെ ഹൃദയത്തെയും വേണ്ട അവന്റെ ശരീരത്തെയും സ്വാധീനിക്കാവുന്ന വിധത്തിൽ സാഹിറുകൾ എഴുത്തിലൂടെ സംസാരങ്ങളിലൂടെ ചില മന്ത്രങ്ങളും കെട്ടുകളും ഒക്കെ ആയിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് സിഹർ എന്ന് പറയുന്നത്. വലഹു ഹഖീഖത്തുൻ, അതിന് യാഥാർത്ഥ്യമുണ്ട്. സിഹർ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമുള്ള ഒന്നാണ്. അതിൽ മനുഷ്യനെ കൊല്ലാൻ മാത്രം വലിപ്പമുള്ളതുണ്ട്, അത്രമാത്രം ഗൗരവമുള്ള സിഹറുണ്ട്. മനുഷ്യനെ രോഗമുണ്ടാക്കുന്ന തരത്തിലുള്ള സിഹറുകളുണ്ട്. മനുഷ്യനെ തന്റെ ഭാര്യയിൽ നിന്നും ലൈംഗിക വേളയിൽ തടഞ്ഞു വെക്കുന്ന, അതിന് സാധ്യമല്ലാത്ത നിലക്ക് മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന സിഹറുകളുണ്ട്. ഭാര്യക്കും ഭർത്താവിനുമിടയിൽ വേർതിരിവുണ്ടാക്കുന്ന സിഹറുകളുണ്ട്. ഭർത്താവിന് ഭാര്യയെയോ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ പരസ്പരം വെറുപ്പുണ്ടാക്കുന്ന, അല്ലെങ്കിൽ രണ്ടുപേർക്കിടയിൽ സ്നേഹിപ്പിക്കുന്ന പലതരത്തിലുള്ള സിഹറുകളും നിലവിലുണ്ട് എന്ന് ഇബ്നു ഖുദാമ അൽ മഖ്ദസി വിശദീകരിക്കുകയാണ്. ചുരുക്കത്തിൽ സിഹർ എന്ന് പറഞ്ഞാൽ സിഹിർ ചെയ്യുന്ന ജോത്സ്യനും പിശാചിനും ഇടയിലുള്ള ഇത്തിഫാഖാണത്. സാഹിർ മാത്രം ഉദ്ദേശിച്ചാൽ നടക്കൂല, പിശാചിന് സഹായം വേണം. അങ്ങനെ പിശാചിന് സഹായത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനമാണ് സിഹർ. അല എന്താ പിശാചിന് സഹായം? എങ്ങനെയാണ്? സിഹർ ചെയ്യുന്ന സാഹിറായ മനുഷ്യനും ചില ഹറാമുകൾ ചെയ്യുന്നു, അവിശിർക്കിയാ, അല്ലെങ്കിൽ ചില ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഫി മുഖാബിലി മുസാഅദതി ശൈത്വാനി ലഹു വ തഅഅതിഹി ഫീ മാ യതുലുബു മിൻഹു. എന്തിനാ അത് ചെയ്യുന്നത്? പിശാചിനെ അവൻ സഹായിക്കുക, പിശാചിനെ തൃപ്തിപ്പെടുത്താനും പിശാചിന് ഇഷ്ടമുണ്ടാകാനും വേണ്ടി ചില ശിർക്കിന്റെയും ഹറാമിന്റെയും പ്രവർത്തനങ്ങളും സാഹിർ ചെയ്താൽ ആ സാഹിർ ആവശ്യപ്പെടുന്ന സഹായങ്ങൾ ആര് ചെയ്തു കൊടുക്കും? പിശാച് ചെയ്തു കൊടുക്കും. ഇതിനാണ് പിശാച് സേവ എന്ന് പറയാം, ഇതിനാണ് പിശാചിനെ പൂജിക്ക എന്ന് പറയാം. ഈ ഒരു വിഷയത്തെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ജനങ്ങൾക്കിടയിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പിശാചിനെ പ്രാർത്ഥിക്കാം, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കും, സഹായിക്കുമെന്ന് ഇവർ പറയുന്നു എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ വിശദീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയല്ല ഇത്, അങ്ങനെയുള്ള ഒരു സഹായാഭ്യർത്ഥന അല്ല ഇത്. നേരെ മറിച്ച് പിശാചിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിശാച് ആവശ്യപ്പെടുന്നതും ഈ മനുഷ്യന് പിഴയ്ക്കലാണ്. ഇനി ഈ സിഹർ ചെയ്യുന്നതിലൂടെ ആരെയെല്ലാമാണോ പിഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെല്ലാം പിഴയ്ക്കലാണ്. അതുകൊണ്ട് ആ പിശാചിവനെ സഹായിക്കും. അങ്ങനെ ഈ പിശാചിനെ പൂജിച്ചുകൊണ്ടും പിശാചിന് ആവശ്യമുള്ള സഹായങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ പിശാചി ഇങ്ങോട്ടും സഹായിക്കും. ഈ തൊൽസമാത്തുകൾ സിഹറിന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച പുസ്തകങ്ങൾ കാണുവാൻ സാധിക്കും. കാലിനടിയിൽ വിശുദ്ധ ഖുർആൻ ചെരുപ്പിനടിയിൽ കെട്ടിയിട്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കുക, സാഹിറന്മാർ ചെയ്യുന്ന പ്രവർത്തന. ആർത്തവ രക്തം കൊണ്ട് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ എഴുതുക, കാലിനടിയിൽ ഖുർആനിന്റെ വചനങ്ങൾ മാലിന്യങ്ങൾ കൊണ്ട് എഴുതി വെക്കുക, ഇങ്ങനെ പല വൃത്തികെട്ട പ്രവർത്തനങ്ങൾ പിശാചിന് വലിയ സന്തോഷമാകും. ഇതിനാ പിശാച് സേവ എന്ന് പറയാം, ഇതിനാ പിശാചിനെ പൂജിക്ക എന്ന് പറയാം. അപ്പ പിശാച് ഇങ്ങോട്ട് സഹായിക്കും. അതല്ലാതെ പിശാചിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ നമ്മളാരും പഠിപ്പിച്ചിട്ടുമില്ല. ഏതായാലും അന്നൽ ജിന്നിയ, ഒരു ജിന്ന് ലാ യുസാഇദു സാഹിറാം, ഒരു സാഹിറിനെയും സഹായിക്കുകയില്ല, വലാ യഖ്ദുമുഹു അവന് സേവനം ചെയ്യുകയില്ല, ഇല്ലാ ബിമുഖാബിൽ പകരം അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താലല്ലാതെ. ആ കൊടുക്കുന്ന ഈ പണികളാണ് ഈ പറഞ്ഞത്. ഹറാമുകൾ ചെയ്യാം, അള്ളാഹ്ക്ക് എത്രമാത്രം ഇഷ്ടമില്ലാത്ത പണി ചെയ്യുന്നോ അത്രത്തോളം പിശാചിന് ഇഷ്ടമാണ് എന്നാണ്. അതാണ് വകുല്ലമാ കാന സാഹിറു അശബ്ദ കുഫ്റൻ കാന ശൈത്വാനു അക്തറ ഫാഅതിൻ ലഹു. എത്രത്തോളം വലിയ കുഫ്ർ ചെയ്യുന്നു അത്രത്തോളം ഷെയ്ത്താൻ എന്ത് ചെയ്യും, ഈ മനുഷ്യനെ സാഹിറിനെ അനുസരിക്കും. ഈ സാഹിറിന്റെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഷെയ്ത്താൻ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യും. ഷെയ്ത്താൻ കൽപ്പിക്കുന്ന കാര്യങ്ങൾ സാഹിർ ചെയ്യുന്നതിൽ ന്യൂനത വരുത്തിയാലോ, മിൻ ഉമൂരിൻ കുഫ്രിയ, കുഫ്രിയായ വല്ല പ്രവർത്തനം ചെയ്യാൻ ഷെയ്ത്താൻ ആവശ്യപ്പെട്ടു, സാഹിർ ചെയ്തില്ല എങ്കിൽ അപ്പൊ ഷെയ്ത്താൻ എന്ത് ചെയ്യൂല, സഹായം ചെയ്തു കൊടുക്കൂല. അപ്പൊ സിഹർ ചെയ്യാൻ ഷെയ്ത്താനും സഹായിക്കൂല. പക്ഷെ ഈ സാഹിറിന് പൈസ കിട്ടണം, പൈസ കിട്ടണം. എന്ത് ചെയ്യണം, അവൻ സിഹർ ആരാണോ സിഹർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അവനക്ക് ആ സിഹർ ചെയ്തു കൊടുക്കണം. പക്ഷെ സാഹിറിനൊട്ടൊക്കെ ചെയ്യാൻ കഴിയില്ല, അപ്പൊ ഷെയ്ത്താൻ സഹായം വേണം. അപ്പൊ ഷെയ്ത്താൻ എങ്ങനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കോ അതൊക്കെ ചെയ്യും. അതുകൊണ്ട് ആ സഹോദരങ്ങളെ സാഹിറിന് സമീപിക്കാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊന്നും അല്ലാഹുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളല്ല, മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ല, എല്ലാ പിശാചുമായുള്ള ബന്ധങ്ങളാണ്. എന്നിട്ട് അവസാനം ഈ ഷെയ്ഖ് വിശദീകരിക്കാം, പിശാചും സാഹിറും പരസ്പരം മിത്രങ്ങളാണ്, പരസ്പരം ഒന്നിച്ച് കഴിയുന്നവരാണ്. ഈ തഖയാ രണ്ടുപേരും യോജിച്ചിരിക്കുന്നു. അലാ മഅസിയത്തില്ല, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യം, അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിലും രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു. അപ്പൊ സാഹിറിന്റെയും പിശാജിന്റെയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തോടുകൂടി നടപ്പിൽ വരുത്തുന്ന ഒരു തെറ്റായ കാര്യമാണ് സിഹർ എന്ന് പറയുന്നത്. ഇനി ഈ സിഹർ സംഭവ്യമാണോ, അങ്ങനെ ഒന്നും ഉണ്ടോ, അത് ഉണ്ടോ ഇല്ല എന്ന് പറയേണ്ടത് വിശുദ്ധ ഖുർആനാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നിട്ടുള്ള പ്രവാചകന്റെ തിരുവചനങ്ങളാണ്. നമുക്ക് എന്നും മാതൃക അല്ലെങ്കിൽ നമുക്ക് എന്നും പിന്നെ അവലംബമായിട്ടുള്ളതും ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. സിഹറിനെ സംബന്ധിച്ച് ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു എന്ന് തെളിവിന് വേണ്ടി ഓരോ ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കാം. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു സുദീർഘമായ ആയത്തിൽ കാണാം, വത്തബഉ മാ തത്ലു ശയാതീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂനന്നാസ സിഹർ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വമാറൂത്ത്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പിന്നെ പിശാചുക്കൾ പല കാര്യങ്ങളും പറഞ്ഞു വരുത്തിയിരുന്നു. അതായത് സുലൈമാൻ നബി ഒരു പ്രവാചകനെന്നല്ല, അദ്ദേഹം ഒരു സിഹർ ചെയ്യുന്ന ആളായിരുന്നു എന്നൊക്കെ പലതും പറഞ്ഞ് പ്രചരിപ്പിച്ച് അത് ജൂതന്മാർക്കിടയിൽ വളരെ പ്രശസ്തമായിരുന്നു. ജൂതന്മാർ അതും പിൻപറ്റി ആ പറഞ്ഞ കാര്യങ്ങൾ. അതാണ് സുലൈമാൻ നബിയുടെ രാജവാഴ്ചയെക്കുറിച്ചും പിശാചുക്കൾ പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങൾ ജനങ്ങൾ പിൻപറ്റി. പിന്നെയോ ആ നാട്ടിലേക്ക് ബാബിലോണിയ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് മലക്കൾ നിയോഗിച്ചു, ഹാറൂത്തും മാറൂത്തും. ഈ ഹാറൂത്തും മാറൂത്തും വന്നുകൊണ്ട് അവിടെ സിഹർ പഠിപ്പിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവർ പഠിപ്പിക്കപ്പോ നമുക്ക് സംശയമുണ്ടാക്കാം, ഒരു നല്ല മലക്കുകൾ വന്നിട്ട് എങ്ങനെ പോയി ഇത്തരം ചീത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്തിനാ? അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ നിയോഗിക്കുന്നു, അവരത് പഠിപ്പിക്കാൻ വരുന്നു. അത് പഠിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇന്നമാ നഹ്നു ഫിത്നതുൻ, ഞങ്ങൾ പരീക്ഷണമാണ്, ഫലാ തകഫുർ, അതുകൊണ്ട് ഇത് പഠിച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കാഫിറായി പോകരുത്. അവൻ സിഹർ ചെയ്താൽ അവൻ കാഫിറാകും, അവൻ കുഫറിലേക്ക് എത്തിച്ചേരുമെന്നർത്ഥം. അപ്പൊ ഞങ്ങളൊരു പരീക്ഷണമാണ്, ആ പരീക്ഷണത്തിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത്, ഇത് പഠിച്ച് പ്രവർത്തിച്ചിട്ട് നിങ്ങൾ കുഫറിലേക്ക് എത്തിപ്പോകരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ മലക്കൾ അത് പഠിപ്പിച്ചത് എന്നാ. പക്ഷെ ആളുകളും ചെയ്തു, പഠിച്ചു. ഏതാ പഠിച്ചത്? മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ വേർതിരിവുണ്ടാക്കുന്ന സിഹർ അവർ പഠിച്ചു. പരസ്പരം വേർതിരിക്കുക, ഭാര്യയും ഭർത്താവിനെയും പല രൂപങ്ങളിലും രീതികളൊക്കെ ഉണ്ട്, ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല, നമ്മൾ ഈ വിഷയം മാത്രം പറഞ്ഞു പോവുക. അപ്പം ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ വേർപിരിവുണ്ടാക്കുന്ന സിഹറുകളുണ്ട്, അത് ജനങ്ങൾ പഠിച്ചു. അവർക്ക് ഒരു ഉപകാരവും ഇല്ലാത്തതും എന്നാൽ ഉപദ്രവം ചെയ്യുന്നതുമായ ആ സിഹറുകളാണ് അവർ പഠിച്ചത്. അപ്പൊ ഈ സിഹറുകൾക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണ്? അള്ളാൻ ഇതിനോടുകൂടി മാത്രമാണ് അതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ സിഹർ സംഭവിച്ചാൽ, സിഹർ ഫലിച്ചാൽ, സിഹർ ഉണ്ടായാൽ അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഇവർക്കും ഈ ദ്രോഹം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഈ പിശാചുക്കൾക്ക് സിഹറിലൂടെ. അപ്പോ സിഹർ ഉണ്ട് എന്നർത്ഥം അതൊരു സത്യമാണ് എന്നർത്ഥം, അതിന് വിശുദ്ധ ഖുർആൻ തെളിവാണ്. ഇനിയോ ഹദീസിലും വന്നിട്ടുണ്ട് സിഹറിനെ സംബന്ധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ച ആ സംഭവം തന്നെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. ഇതിന് പുറമെ മറ്റുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് കാണുവാൻ സാധിക്കും. ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാലത്ത് സുഹൈറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹറ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മിൻ ബനീ സുറൈഖ് ബനൂ സുറൈഖിൽപ്പെട്ട ഒരു മനുഷ്യൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ സിഹ്ർ ചെയ്തു. യുഖാലു ലഹു ലബീദ് ബിൻ ആസം, ആ ചെയ്ത ജൂതൻ ജൂത ഗോത്രമാണ്, ആ മനുഷ്യന്റെ പേര് ലബീദ് ബിൻ ആസം എന്നാണ്. താൻ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്നൊരു തോന്നൽ. റസൂൽ ബാധിച്ചത് ഇതാണ്, താൻ ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയം ചെയ്തു എന്നിങ്ങനെ തോന്നുക. ചില റിപ്പോർട്ടുകളൊക്കെ ഭാര്യയുമായി ബന്ധപ്പെടാതെ തന്നെ ബന്ധപ്പെട്ടു എന്ന് തോന്നുക, ബന്ധപ്പെട്ടാൽ പിന്നെ ഇങ്ങനെ ബന്ധപ്പെടാതെ തന്നെ ബന്ധപ്പെട്ടു എന്ന് തോന്നല്. ഹത്താ ഇദാ കാനത്ത് ദാത യൗമിൻ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, വഹുവ ഇന്ദി, പ്രവാചകനോട് എന്റെ അടുക്കലിരിക്കുന്നുണ്ട്. ആ പ്രവാചകൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് റബ്ബിനോട്. തുമ്മ ഖാല, എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ ആയിഷ, അശഅർതി, നീ അറിഞ്ഞോ, അന്നല്ലാഹ അഫ്താനി ഫീ മസ്തഫ്തൈതുഹു ഫീ, ഏതൊരു വിഷയത്തിലാണോ അള്ളാഹുവോട് ഞാൻ കാര്യം ചോദിച്ചിരുന്നത് ആ വിഷയത്തിലും അള്ളാഹ് എനിക്ക് ഇതാ പരിഹാരം തന്നിരിക്കുന്നു. അത്താനി റജുലാനി, രണ്ടാളുകളും ഇടയ്ക്കിൽ വന്നു. فقعد احدهما عند راسي ആ രണ്ടാളുകളിൽ ഒരാൾ എന്റെ തലക്കരികിൽ ഇരുന്നു. വൽആഖറു عند رجليا, ഒരാൾ എന്റെ രണ്ട് കാൽ സമീപത്തും ഇരുന്നു എന്നൊരു സംസാരം. ഈ പിന്നെ തലക്കരികിൽ ഇരുന്ന ജിബ്രീൽ ആയിരുന്നു, കാലിന്റെ ഭാഗത്ത് ഇരുന്നത് മീകായിലുമായിരുന്നു. അവർ രണ്ടുപേരും തമ്മിൽ സംസാരം. മീകായിൽ ചോദിക്കുകയാണ് ജിബ്രീലിനോട്, ഇദ്ദേഹത്തിന് എന്ത് പറ്റി? മുഹമ്മദ് നബിയെ കുറിച്ചാ ചോദ്യം. മുഹമ്മദ് നബിയുടെ അടുക്കലാണ് രണ്ട് മലക്കൾ വന്നിട്ടുള്ളത്. ആ രണ്ട് മലക്കുകളുടെ സംഭാഷണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്ന് കേൾക്കുകയാണ്. അപ്പൊ ചോദിച്ചു, എന്ത് പറ്റി വ്യക്തിക്ക്? ജിബ്രീൽ പറഞ്ഞു, മത്തുബൂബ്. മത്തുബൂബ് എന്ന് പറഞ്ഞാൽ മസ്ഹൂർ, സിഹ്ർ ബാധിച്ചവൻ, സിഹ്ർ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ മീകായിൽ ചോദിക്കുന്നു, മൻ ഖബ്ബഹു, ആരാ അത് ചെയ്തത്? ആല ജിബ്രീലിന്റെ മറുപടി, ലബീദ് ബിൻ ആസം, അത് ചെയ്തത് ജൂതനായ ലബീദ് ബിൻ ആസം. അപ്പൊ മീകായിൽ ചോദിച്ചു, ഫീ അയ്യി ഷൈഇൻ, എന്തിനാണ് അത് ചെയ്തിട്ടുള്ളത് സിഹർ? അപ്പൊ ജിബ്രീൽ പറഞ്ഞു, ഫീ മുഷ്ടിം വ മുഷാഫത്തിൻ വ ജഫ്ഫി തലഇ നഖ്ലത്തി ദഖർ, പിന്നെ ചീർപ്പ് അല്ലെങ്കിൽ മുടി, അതേപോലെ ഈ ഈ പിന്നെ ഈ ഈത്തപ്പഴത്തിന്റെ ആ കുല വരുന്ന പൂമ്പാള എന്ന് പറയാറുണ്ട്, അതാ പൂമ്പാള, അതിനാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ മീകായിൽ ചോദിച്ചു, ഐന ഹുവ, എവിടെയാണ് ആ സിഹർ വെച്ചിട്ടുള്ളത്? ആല, അപ്പൊ ജിബ്രീൽ പറഞ്ഞു, ഫീ ബിഇരി ദർവാൻ, ദർവാൻ എന്ന് പറയുന്നത് കിണറ്റിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭാഷണം കഴിഞ്ഞ് നേരം പുലർന്ന് എണീറ്റു പോയി. കാരണം പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയ. പ്രവാചകൻ എണീറ്റു പോയി. ഫതാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നാസിം മിന സ്വഹാബിഹി, തന്റെ ചില സ്വഹാബികളെയും കൂട്ടി പ്രവാചകൻ അങ്ങോട്ട് ചെന്നു. ഫജാഅ ഫഖാൽ, എന്നിട്ട് അവിടെ പോയിട്ടുണ്ടായ സംഭവം തിരിച്ചു വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുക്കുക. യാ ആയിഷ, കഅന്നമാഹാ നഖാഅത്തുൽ ഹിന്നാ, ഞാൻ അവിടെ ചെന്നപ്പോൾ ആ സിഹർ ചെയ്ത് അവർ നിക്ഷേപിച്ച കിണറിലെ വെള്ളം അത് മൈലാഞ്ചി പോലെ ചുവന്നിട്ടുണ്ടായിരുന്നു. വകഅന്ന റൂസ നഖ്ലിഹാ റൂസ ശയാത്തീനും, ആ തോട്ടത്തിലെ ഈത്തപ്പന മരങ്ങളുടെ മുഗൾ ഭാഗം പിശാചുക്കളുടെ തലപോലെയായിട്ടുണ്ടായിരുന്നു. കുൽത്തു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അഫലസ്തഖ്റജ്തഹു, എന്നാ നിങ്ങൾക്ക് ആ സീറ് പുറത്തെടുക്കാമായിരുന്നില്ലേ, അത് പുറത്തേക്ക് കൊണ്ടുവരാമായിരുന്നില്ലേ? ഖാല, പ്രവാചകൻ പറഞ്ഞു, ഖദ് ആഫാനില്ലാഹു, അല്ലാഹു എനിക്ക് ആഫിയത്ത് നൽകി, അല്ലാഹു എന്റെ അസുഖം മാറ്റി. എന്നറാ തോന്നല്, നേരത്തെ സീറ് ബാധിച്ചു എന്ന് പറഞ്ഞ പ്രയാസം ഉണ്ടല്ലോ, ആ തോന്നൽ അതെനിക്ക് മാറി. ഫകരിഹ്തു അൻ ഉസീറ അലന്നാസി ഫീഹി ശറൻ ഫഅമറ ബിഹാ ഫദുഫിലത്, ഇനി അത് പുറത്തേക്ക് എടുത്തിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ഫിത്ന ഉണ്ടാക്കാൻ, ഒരു ഫിത്നക്ക് കാരണമാകണ്ട എന്ന് കരുതിക്കൊണ്ട് ഞാൻ അത് കിണർ മൂടാൻ വേണ്ടി, അത് കിണറ്റിലിട്ടുകൊണ്ട് തന്നെ അത് മൂടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചതായിട്ട് ഹദീസിൽ വന്നിട്ടുള്ളത്. ഈ ഹദീസിനെ സംബന്ധിച്ച് പലപ്പോഴും പല ആളുകളും ഒന്ന് ഇത് ഖുർആനെതിരാണെന്ന് പറയാറുണ്ട്. ഖുർആനിനെതിരാണ് ചില ആളുകളൊക്കെ എന്ന് പറയാനുള്ള കാരണം, വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മുശ്രിക്കുകൾ പറഞ്ഞൊരു വാക്യുണ്ട്, ഇം തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, നിങ്ങൾ സിഹർ ബാധിച്ച ഈ മുഹമ്മദിനെയാണോ പിൻപറ്റുന്നത് എന്ന് മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുശ്രിക്കുകളുടെ വാദത്തെ ശക്തിപ്പെടുത്തലല്ലേ റസൂലിന് സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ എന്ന് ചില ആളുകൾ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചോദ്യത്തിന്റെ അർത്ഥം അവൻ ശരിക്ക് ഖുർആൻ പഠിച്ചിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബാധിച്ച സിഹർ ഇവിടെ പറഞ്ഞ ഈ സിഹറിനെ കുറിച്ചല്ല മുശ്രിക്കുകളുടെ വർത്താനം. നേരെ മറിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപനത്തെ കുറിച്ചാ മുശ്രിക്കുകൾ എന്ത് പറഞ്ഞത്? ഇത് സിഹർ ബാധിച്ചിട്ട് പറയാണ്, ഇതാ സിഹർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കേൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ ഓതിക്കേൽപ്പിച്ചു കൊടുത്ത വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത്, ഇതെന്താണ്, സിഹറാണ് എന്ന്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ചു എന്ന് ഹദീസിൽ വന്നിട്ടുള്ള ഈ വിഷയത്തെ കുറിച്ചുള്ള പരാമർശമേ അല്ല എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് സിഹറ് ബാധിച്ചു എന്നൊരു പരാമർശം വരുന്നു. അത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അത് വിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. സൂറത്ത് ത്വാഹയിൽ 65 മുതൽ 67 വരെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറാവിന്റെ മുമ്പിൽ എത്തിയിട്ട് അവർ തമ്മിലുള്ള സംവാദമുണ്ടായപ്പോൾ ഫിറാവിന്റെ അനുയായികളും വടികളും കാറുകളും നിരത്തിയിട്ട് ആ നിരത്തിയിട്ട സന്ദർഭത്തിൽ ഞങ്ങൾ ഇടണോ ആദ്യം നിങ്ങൾ ഇടണോ, സംസാരം ഉണ്ടായി. അപ്പൊ മൂസ നബി പറഞ്ഞു നിങ്ങൾ ഇട്ടോളൂ. അർത്ഥം ഈ ആളുകൾ കയറുകളും വടികളും നിലത്തിട്ടപ്പോൾ അത് ആ അവരുടെ സിഹിർ മുഖേന അതിങ്ങനെ ഇഴയുന്നതായിട്ട് മൂസാനബിക്ക് തോന്നി. അതന്നെ സിഹിർ, ശരിക്കുള്ള കയറ് ശരിക്കുള്ള പിന്നെ വടികളും പാമ്പായിട്ട് ആർക്ക് തോന്നി? മൂസാനബിക്ക് തോന്നി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് തോന്നി. രണ്ടും തോന്നൽ തന്നെയാണ്. അല്ലാണ്ട് വലിയൊരു പ്രശ്നം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിറിന്റെ പേരിൽ ഉണ്ടായെന്ന് ഹദീസിൽ വന്നിട്ടില്ല. അവിടെ തോന്നൽ മാത്രമാണ്. ആ തോന്നൽ ഉണ്ടായി എന്ന് മൂസാ നബിയെ കുറിച്ച് ഖുർആനും പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ സിഹിറിന്റെ ഫലമായിക്കൊണ്ട് ആ വടികളും കയറുകളും പാമ്പായി ഇഴയുന്നത് കണ്ട് തോന്നിയപ്പോൾ അദ്ദേഹത്തിന് പേടി തോന്നി എന്നാണ്. അപ്പൊ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ സിഹിറ് അദ്ദേഹത്തിന് ബാധിച്ച ആ സംഭവം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് നിഷേധിക്കാൻ വകുപ്പൊന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഹദീസിൽ വന്ന ഈ പരാമർശം അത് ഖുർആനിനെതിരാണ് എന്ന് പറയാൻ ഒരു വകുപ്പുമില്ല. കാരണം വിശുദ്ധ ഖുർആനിലൂടെ മുശ്രിക്കുകളുടെ വാദമായി കൊണ്ട് പറഞ്ഞ സിഹറും അത് വേറെ ചില വിഷയങ്ങളാണ്, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ചില ആളുകൾ പറഞ്ഞത് ബുദ്ധിക്കെതിരാണ്, അത് നമ്മൾ അങ്ങോട്ട് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ സുന്നത്തുൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അഖലിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നഖലിനാണ്, പിന്നെ പ്രമാണങ്ങൾക്കാണ്, പിന്നെ ആരുടെ ബുദ്ധി, അതൊക്കെ പരിശോധിക്കണമല്ലോ. ഈ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാർക്ക് ഇത് ബുദ്ധിക്കെതിരായി തോന്നിയിട്ടില്ല. മഹാനായ ഇമാം ബുഖാരി റഹിമഹുള്ള ഒരു 1400 വർഷം ആ ഗ്രന്ഥം എന്ന് ലോകം കൈമാറിക്കൊണ്ടിരുന്നു. ഇക്കണ്ട കാലം വരെ ആരും ഈ ഹദീസുകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് വെച്ച് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിന് സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ ചില ആളുകൾക്ക് ഈ ഹദീസുകളൊന്നും സ്വീകരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അത് ബുദ്ധിക്കെതിരാണ്, അത് സ്വഹീഹല്ല എന്ന് പോലും പറഞ്ഞ വിദ്വാൻമാരുണ്ട്. ഈ ഹദീസ് സ്വഹീഹല്ല, ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് പറഞ്ഞ വലിയൊരു അപകടമുണ്ട്. ഈ ഹദീസിന്റെ പരമ്പരയിലുള്ള അതേ ആളുകൾ ഉദ്ധരിച്ച 120 ഹദീസുകൾ വേറുണ്ട് ബുഖാരിയിൽ, ഒക്കെ തള്ളേണ്ടി വരും. ഈ ഹദീസ് ഉദ്ധരിച്ച ആ പരമ്പരയിലുള്ള അതേ ആളുകൾ ഉദ്ധരിച്ച വേറെ 120 ഹദീസുകൾ ബുഖാരിയിലുണ്ട്. അപ്പൊ ആ പരമ്പരയിലുള്ള ആളുകൾ ഉദ്ധരിച്ച ഈ ഹദീസ് മാത്രം ശരിയല്ല, ബാക്കിയുള്ളതൊക്കെ ശരി, അതെങ്ങനെ വരിക? അപ്പൊ ഇതൊക്കെ പഠിക്കാതെ ഓരോന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇസ്ലാമിന്റെ നേർക്കാണ് ഇത്തരം പിന്നെ ശബ്ദങ്ങൾ എന്ന് ആ വിളിച്ച് പറയുന്ന ആളുകൾ ആലോചിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാമാണികമായി ഒരു വിഷയം വന്നാൽ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ യുക്തിക്കോ സ്ഥാനം നൽകാതെ സഹീഹാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ആ വിഷയം അങ്ങോട്ട് അംഗീകരിക്കുക. ഈ ഹദീസ് ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്, വഖദ് അൻകറഹാദ ത്വായിഫത്തുൻ മിനന്നാസ്, ചില ആളുകളൊക്കെ ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്നതിനെ നിഷേധിച്ചിട്ടുണ്ട്. അവർ പറയുന്നു ലാ യജൂസു അലൈഹിം, നബിയെ കുറിച്ച് അങ്ങനെ പറയൽ ശരിയല്ല. കാരണം വലന്നൂഹു നഖ്സൻ വഅയ്ബ, അത് പ്രവാചകന്റെ ഒരു ന്യൂനതയായിട്ട് അവർ കാണുന്നു. വലൈസൽ അംറു കമാ ജഅമു, കാര്യത്തിന്റെ കിടപ്പ് അങ്ങനെയല്ല. ഇവരുടെ കയ്യും പറയാം, ഇവര് മനസ്സിലാക്കിയത് പോലെ അല്ല വിഷയം, മറിച്ച് സാധാരണ ഒരു വ്യക്തിക്കുണ്ടാകുന്ന രോഗം പ്രയാസം അതേപോലെ ഒരു ആ ഇനത്തിൽപ്പെട്ടതായിരുന്നു പ്രവാചകനുണ്ടായത്. സാധാരണ ഒരു രോഗം പ്രവാചകന് പണ്ട് വിഷമേറ്റല്ലോ, ആ വിഷം ബാധിച്ച പോലെ ഇങ്ങനെയും ബാധിച്ചു, അത്രയുള്ളൂ. ലാ ഫറഖ ബൈനഹുമാം, അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നിട്ട് അപ്പൊ മനസ്സിലാക്കുന്ന വിഷയം എന്താ, പ്രവാചകനും ദീൻ എത്തിക്കുന്ന വിഷയത്തിലോ തബ്ലീഗിലോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നിനക്ക് സിഹർ ബാധിച്ചത് കൊണ്ട് ഇനി ചില കാര്യങ്ങളൊന്നും പറയാൻ കഴിയുന്നില്ല എന്ന് നബി സല്ലല്ലാഹു പറഞ്ഞിട്ടില്ല. ഈ ഒരു തോന്നൽ പ്രവാചകന്റെ ജീവിതത്തിലും അല്പം ചില സമയങ്ങളിൽ ഉണ്ടായി എന്ന് മാത്രം. ഇമാം മാസിരി പറയാ, ഖദ് അൻകറ ഹാദൽ ഹദീസ, ഈ ഹദീസിനെ ചില ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്. അൽ മുബ്തദിഅത്തു ബിദ്അത്തിന്റെ കക്ഷികൾ, ഹദീസിന് ഈ ഹദീസിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന ആ ഹദീസിന് നിഷേധിച്ചവർ ആരാണ്? അൽ മുബ്തദിഅതൂൻ, ബിദ്അത്തിന്റെ കക്ഷികളാണ്. മിൻ ഹൈസു അന്നഹു യഹുത്തു മൻസബ ദഅവ, പ്രവാചകത്വത്തിന്റെ ആ സ്ഥാനത്തിൽ നിന്ന് പ്രവാചകനെ താഴ്ത്തിക്കളയും എന്നതാണ് അതിന് ആളുകൾ കാരണമായിട്ട് കണ്ടത്. മാത്രമല്ല പ്രവാചകത്വത്തിൽ സംശയമുണ്ടാക്കും. മാത്രവുമല്ല പല അല്ലഹു ഹീനഈദിനും യുഹയ്യലു ഇലൈഹി അന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം യഅതീഹി വലൈസ സമ്മ ജിബ്രീൽ, ജിബ്രീൽ വരാതെ തന്നെ വംശവും ചിലപ്പം തോന്നിയാലോ, സിഹർ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നും, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്തു, ഈ സിഹർ ബാധയെ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, വഹാദല്ലദീ ഖാലൂഹു ബാത്തിലുൻ ഖത്അൻ, ഈ പറഞ്ഞതെന്നും പറഞ്ഞതെല്ലാം ബാത്തിലാണ്, ഖണ്ഡിതമായും ബാത്തിലാണ്, അസത്യമാണ്. കാരണം പ്രവാചകത്വത്തിന്റെ തെളിവെന്ന് പറഞ്ഞാൽ ബഹുവൽ മുഅജിസത്തു, അത് പ്രവാചകന്റെ മുഅജിസത്തുകളാണ്. അത് പ്രവാചകന് വളരെ വ്യക്തമായ ജീവിതത്തിൽ പലതവണ പ്രകടമായിട്ടുണ്ട്. ദല്ല അലാ സിദ്ഖിഹി ഫീമാ യുബല്ലിഖുഹു അനില്ലാഹി തആല വഇസ്മതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി, പ്രവാചകൻ മാസൂമാണെന്നും പ്രവാചകൻ അല്ലാഹുവിൽ നിന്നും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അതിൽ പ്രവാചകൻ സത്യസന്ധരാണെന്നും ഒരുപാട് മുഅജിസത്തുകളിലൂടെ ഒരുപാട് അടയാളം ിലൂടെ തെളിയിക്കപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തെളിവ് വന്ന വിഷയത്തിന് വിരുദ്ധമായിക്കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഊഹിച്ചുകൊണ്ട് പ്രവാചകൻ അത് ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവൂലെ, അല്ലെങ്കിൽ അങ്ങനെ ആവൂലെ എന്ന് നമ്മൾ ഊഹിച്ചുകൊണ്ട് പറയാൻ വകുപ്പില്ല എന്നാണ് പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു പണ്ഡിതൻ പറയുകയാണ്, അമ്മാവുഖുൽ മറദിലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന് ഈ രോഗം ബാധിച്ചു, സബബി സിഹർ, സിഹറിന്റെ ഭാഗമായിക്കൊണ്ട് അങ്ങനെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഫലായജുറു ഖലലൻ ലിമൻ പ്രവാചകത്വത്തിന്റെ സ്ഥാനത്തിനും യാതൊരു ദോഷവും അത് വരുത്തുന്നില്ല. കാരണം ന്യൂനതയായിക്കൊണ്ടല്ല രോഗത്തെ കാണേണ്ടത്, അത് ചില അനുഭവങ്ങളാണ്, അതൊരു ന്യൂനതയോ പോരായ്മയോ അല്ല. അത് ഏലോകത്തിൽ നബിമാർക്കുണ്ടാകും, അത് ചിലപ്പോ പരലോകത്തോടെ സ്ഥാനങ്ങൾ ഉയർത്താൻ പോലും കാരണമായി തീരും. അപ്പൊ രോഗം മാത്രമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ബാധിച്ച സിഹറിനെ പണ്ഡിതന്മാരും ഗണിച്ചിട്ടുള്ളതും, അല്ലാണ്ട് അവരാരും നിഷേധിക്കാൻ പോയിട്ടില്ല. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സിഹ്ർ ബാധിച്ചതിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം എന്താ, സിഹ്ർ ബാധിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ള പഠിപ്പിച്ചു തരാ പ്രവാചകനിലൂടെ. എന്താ റസൂൽ ചെയ്തത്? വേറെ സാഹിറിനെ കാണാൻ പോയില്ല, വേറെ ഒരു ജോത്സ്യപ്പണി ചെയ്യുന്ന ആൾ അന്വേഷിച്ചു പോയിട്ടില്ല, ഒരു തിരിച്ചു മാറ്റലോ മറിച്ച് ചെയ്യലോ പ്രവാചകം ചെയ്തിട്ടില്ല. മറിച്ച് ആയിഷ, ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ എനിക്ക് പരിഹാരം കിട്ടി എന്ന ഹദീസിന്റെ തുടക്കം. അപ്പൊ എന്ത് മനസ്സിലായി, സിഹ്ർ അഥവാ ബാധിച്ചാൽ എന്ത് ചെയ്യണം, അള്ളാഹുവോട് പ്രാർത്ഥിക്കണം, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, അതാണ് ചെയ്യേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ സിഹ്ർ ബാധയിലൂടെ അത് ഉണ്ടായതിലൂടെ നമ്മെ പഠിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഒരു സംശയം പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പലരും പറയാറുണ്ട്, നല്ലവരായി ജീവിച്ച സിഹ്ർ ബാധിക്കൂല, അല്ലെ ദിക്റും പ്രാർത്ഥനകൾക്കും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ സിഹ്ർ ബാധിക്കൂല എന്നാണല്ലോ പറയാറ്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശക്കാരനായത് കൊണ്ടാണോ സിഹ്ർ ബാധിച്ചത്? പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം തരും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനക്കും പലപ്പോഴും ഉത്തരം കിട്ടാറില്ല. അതിന് യുക്തി അറിയുന്നവൻ അള്ളാഹുവാണ്, ചില കാര്യങ്ങൾ അത് തടഞ്ഞു വെക്കും, അത് പരലോകത്ത് നിന്ന് അവൻ തരുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ രക്ഷക്കായി സ്വീകരിക്കാൻ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രം, അത് തരടും തരാതിരിക്കലും ആരുടെ കയ്യിലാണ്? അള്ളാഹിന്റെ കയ്യിലാണ്. ചിലപ്പോ നമ്മൾ എല്ലാ നല്ലതും ചെയ്തു, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു, ഒരു നാട്ടിൽ ഏറ്റവും നല്ലവരായി ജീവിച്ചു, പക്ഷെ ആ നാട്ടിൽ ഏറ്റവും വലിയ പരീക്ഷണം ചിലപ്പോൾ ആർക്കായിരിക്കാം, എനിക്കായിരിക്കാം, എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കായിരിക്കാം. അപ്പൊ ഞാൻ പറയാം, അതുകൊണ്ടൊന്നും വലിയ കാര്യമല്ല, അത് നന്നാകാൻ പറഞ്ഞിട്ടും നന്നായി, അതുകൊണ്ടും വലിയ ഗുണമല്ല, ഇപ്പൊ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. അല്ല, മനുഷ്യനെ പരീക്ഷിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അത് ബാധിച്ചത് ഒരു പരീക്ഷണം എന്ന നിലക്കാണ്. അല്ല, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കാരെയാണ് അള്ളാഹുവിനെ കൂടുതൽ അടുത്തവരെ, അമ്പിയാക്കന്മാരെ അങ്ങനെ അടുത്തവരെ. അപ്പൊ ആ നിലക്കും അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന നിലക്കും മാത്രം അത് കണ്ടാൽ മതിയും. അതല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഇത്തരം വാചകങ്ങൾ, ഇത്തരം പരിശ്രമങ്ങൾ നമ്മൾ കണ്ടറിയുക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ ജീവിത രീതി ശരിയല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല പ്രവാചകനെ സിഹ്ർ ബാധിച്ചത്. ഏറ്റവും നല്ല ജീവിതം നയിച്ച വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളെക്കാളെല്ലാം നിങ്ങളിൽ ഏറ്റവും അത്തുക്കാക്കുന്നില്ല, ഏറ്റവും നല്ല മുത്തഖിയായി ജീവിച്ചവനാണ് എന്ന് നബി മുസ്ലിം സ്വന്തം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പ്രവാചകൻ അത് ബാധിച്ചതും അതൊരു പരീക്ഷണം തന്നെയായിരുന്നു. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആളുകൾ എന്നുകൂടി ആ പ്രവാചകനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇനി അപ്പൊ സിഹിറിനെ കുറിച്ച് ഹദീസിൽ ഇങ്ങനെ വന്നു, ആയത്തിലും ഇങ്ങനെ വന്നു, ഇനി പണ്ഡിതന്മാർ എന്ത് പറയുന്നു അതുകൂടി വിശദീകരിക്കാം. ഇമാം ഖത്താബി പറയുകയാണ്, അത് അൻകറ ഖൗമുൻ മിൻ അസ്ഹാബി തബാഇ സിഹറ, ചില ആളുകൾ ഈ പ്രകൃതിവാദികൾ അവർ സിഹിർ നിഷേധിച്ചിട്ടുണ്ട്. വഅബ്തരു ഹഖീഖതഹു, അതിന്റെ യാഥാർത്ഥ്യം അവർ നിഷേധിച്ചിട്ടുണ്ട്, അങ്ങനെ ഒന്നും ഇല്ല എന്ന് അവർ പറയുന്നു. വൽ ജവാബ്, നമുക്ക് പറയാനുള്ളത് അന്ന സിഹറ സാബിത്തുൻ, സിഹിർ യാഥാർത്ഥ്യമാണ്. وحقيقته موجودة هذا ഉള്ളതാണ്. اتفق اكثر الامم من العربي والفرسي والهندي وبعض الرومي على اثباته. മുൻകാല പണ്ഡിതന്മാരായിട്ടുള്ള അവർ അറബികളായിട്ടുള്ളവരും പ്രദർശക്കാരായിട്ടുള്ളവരും ഇന്ത്യക്കാരായിട്ടുള്ളവരുമായ എല്ലാ മുൻഗാമികളായ പണ്ഡിതന്മാരും അതൊക്കെ സത്യമാണ് എന്ന കാര്യത്തിലും അവർ ഏകോപിച്ചിട്ടുണ്ട്. വഹാഉലായി അഫ്ദല സുക്കാനി അഹ്ലിൽ അർള്, ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളായിരുന്നു അവർ. മാത്രമല്ല നല്ല അറിവും ഹിക്മത്തും ഉണ്ടായിരുന്നവരായിരുന്നു അവർ എന്ന് മാത്രമല്ല അല്ല പറയുന്നു, ആ മലക്കുകൾ ജനങ്ങളെ സിഹർ പഠിപ്പിച്ചു. ഹാറൂത്തും മാറൂത്തും, അവ ഇല്ലാത്തൊരു വിഷയം പഠിപ്പിക്കാൻ കഴിയില്ല, ഉള്ള ഒന്നാ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ മലക്കുകളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ പരാമർശം എന്തിനെ സൂചിപ്പിക്കുന്നു? ആ സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇനി ഒരാൾ സിഹറിനെ നിഷേധിച്ചാൽ അത് ജഹില, വിവരക്കേട. സിഹർ ബാധിക്കൂലെന്ന് പറഞ്ഞാൽ, അത് യാഥാർത്ഥ്യമില്ലെന്ന് പറഞ്ഞാൽ അത് വിവരക്കേടാണ്. ഇനി സിഹർ ബാധിക്കൂലെന്ന് പറയുന്ന വ്യക്തിക്ക് മറുപടി പറയാൻ പോകുന്നത് തന്നെ വെറും പണിയാണ്, വെറുതെ അത് പോണ്ടാണ്. അത്രത്തോളം പണ്ഡിതന്മാര് സിഹറിന്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം മാസുരി പറയാ, അസ്സിഹറു അംറുൻ സാബിത്തുൻ, സിഹർ സംഭവ്യമാകുന്ന യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. വലഹു ഹഖീഖത്തുൻ, അതിന് യാഥാർത്ഥ്യമുണ്ട്. കഗൈരിഹി മിനൽ അഷ്യാഇ, മറ്റുള്ള കാര്യങ്ങളെ പോലെ ഇതിനും യാഥാർത്ഥ്യമുണ്ട്. വലഹു അസറുൻ ഫിൽ മസ്ഹൂർ, സിഹർ ആരിലാണോ ചെയ്തത് ആ വ്യക്തിയിൽ സ്വാധീനമുണ്ടാക്കാനും സിഹറിലൂടെ സാധിക്കും. ചില ആളുകൾ പറയുന്നു അങ്ങനെയൊന്നും ഇല്ല എന്ന്, അതുപോലെയല്ല കാര്യം, അവർ അറിവില്ലാത്ത വരാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുക. ഇമാം നവവി പറയുന്നു സിഹറിനെ കുറിച്ച്, അസ്സിഹറു അസ്സഹീഹു അന്ന സിഹറ ലഹു ഹഖീഖത്തുൻ, സിഹറിന് യാഥാർത്ഥ്യമുണ്ട്. വ ബിഹി ഖത അൽ ജംഹൂർ, അതിലാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ളത്. വ അലൈഹി ആമ്മത്തുൽ ഉലമാ, പൊതു പണ്ഡിതന്മാരും ആ അഭിപ്രായക്കാരാണ്. വ യദുല്ലു അലൈഹി കിതാബു വസ്സുന്ന, അതിനെയാണ് ഖുർആനും ഹദീസും ബലപ്പെടുത്തുന്നത്. അസ്സഹീഹത്തുൽ മശ്ഹൂറം, സഹീഹായ പ്രസിദ്ധമായ ഹദീസുകളും അതാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ നമുക്ക് കാണുവാൻ സാധിക്കും സിഹറിനെ സംബന്ധിച്ച്. അതെല്ലാം സത്യമാണ്, ഉള്ളതാണ്, യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അവർ അംഗീകരിച്ചത്? അത് ഖുർആൻ പറഞ്ഞ വിഷയമാണ്, അതേപോലെ തന്നെ ഹദീസിലും വന്ന വിഷയമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് അത് നിഷേധിക്കുവാനോ ന്യായീകരിക്കുവാനോ വകുപ്പ് കാണുന്നില്ല, അതുകൊണ്ട് അവർ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി സഹോദരന്മാരെ, സിഹർ ഞാൻ സൂചിപ്പിച്ചല്ലോ, പിശാചുമായുള്ള ബന്ധത്തിലൂടെ മാത്രമേ സിഹർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്താണ് അവിടെ സിഹറും ജിന്നും തമ്മിലുള്ള ബന്ധം? ജിന്ന് പിശാചുക്കളുടെ, ജിന്ന് ഈ വകുപ്പിൽപ്പെട്ട പിശാചുക്കള്, അവര് മനുഷ്യന്റെ ചില ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും. എപ്പോ ഈ പിശാചുക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ മനുഷ്യൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞു പിശാചു സേവ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഇദാ തഖറബ സ്വാഹിബുൽ അസാഇമി വൽ അഖസാമി വഖുത് കതബുർ റൂഹി റൂഹാനിയാത്തു സഹരിയ വഅംസാലു ദാലിക ഇലൈഹിം بما يحبونه من الكفر والشرك صار ذلك كرد الشوث والبرطين لهم. ചില ഗൂഢമായ മന്ത്രങ്ങളും ചില വാചകങ്ങളും ഒക്കെ എഴുതി അതിലൂടെ പിശാചിലേക്ക് ഒരു വ്യക്തി അടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതി എങ്ങനെയൊക്കെ എഴുതുക എന്നുള്ള വിശദീകരണങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല, അത് പൊതു ചർച്ചയിൽ കൊണ്ടുവരേണ്ട ആവശ്യവും ഇല്ല. അങ്ങനെ ഗൂഢമായ പ്രവർത്തനങ്ങളും ചില വാക്കുകളൊക്കെ ചെയ്തിട്ട് പിശാചിലേക്ക് അടുക്കുന്നു. ഇത് എന്താണിത്? ഇത് കരുതിശുവശി കൈക്കൂലി പോലെയാണ്. പിശാചിന് കൈക്കൂലി കൊടുക്കുക എന്തിനാണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പിശാജ് ചെയ്തു തരാൻ വേണ്ടിയിട്ട്. അതാണ് അങ്ങനെ മനുഷ്യൻ ഇത് ചെയ്യുമ്പോൾ ഈ മനുഷ്യന്റെ ആവശ്യങ്ങൾ പിശാജ് നിർവഹിച്ചു കൊടുക്കും. ഏതുപോലെ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പണം കൊടുക്കും, എന്തിനാ? യഖ്തുലു ലഹു മൻ യുരീദു ഖത്ലഹു, ഞാൻ ആരെയാണോ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി അവൻ പോയിട്ട് കൊല്ലണം. അത് ഞാൻ എന്ത് ചെയ്യുന്നു? പണം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു തിന്മയിൽ ആ മനസ്സിന് എന്നെ സഹായിക്കണം, അതിന് ഞാൻ അവന് പണം കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്റെ ഒരു തിന്മയിൽ അവൻ എന്റെ കൂടെ ചേരണം. ഇങ്ങനെ ദുഷ്ടമായ ചീത്തയായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി മറ്റൊരുത്തിന് നമ്മൾ പണം കൊടുക്കാറുണ്ട് എന്നതുപോലെ പിശാചിന് കൊടുക്കുന്ന പണമാണെന്ത് നമ്മൾ ചുരുക്ക് ചെയ്യുക. പിശാചിന് നമ്മൾ കൊടുക്കുന്ന പണമാണെന്ത്, പിന്നെ നമ്മൾ സിഹിറ് പിന്നെ കുഫറും ശിർക്കും ചെയ്യുക. അങ്ങനെ പിശാചിനെ അങ്ങോട്ട് സേവിച്ചു കഴിഞ്ഞാൽ ആ പിശാച് ഇങ്ങോട്ട് അവൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്നാണ് ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വിശദീകരിക്കുക. അവസാനം അവസാനം അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, അതുകൊണ്ട് അധികം ആളുകളും അള്ളാഹുവിന്റെ കലാമിനെ നജസ് കൊണ്ട് എഴുതുന്ന പതിവ് ആളുകൾക്കുണ്ട്, ഈ സഹിഹ് ചെയ്യുന്ന ആളുകൾക്ക്. കാരണം എന്താ, ഷെയ്ത്താൻ എത്രയും ഏറ്റവും വലിയ ഇഷ്ടം അതുകൊണ്ട് അതാണ് കൂടുതൽ സാഹിറന്മാരും ചെയ്യാറുള്ളത് എന്ന് ഇബ്നു തൈമിയ വിശദീകരിക്കുന്നു. അതേപോലെ തന്നെ ചില ഈ ഉമർ സുലൈമാൻ അഷ്ഖർ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്, അദ്ദേഹം പിന്നെ ആലമുൽ ജിന്നി വശേത്താൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്, വൽ ഹഖു അല്ലദി യൻബഗി അൻ നുനബ്ബിഹ ഇലൈഹി, ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഉണർത്തപ്പെടേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് അന്ന ഹാദസ് സാഹിറ, ഈ സിഹിർ ചെയ്യുന്ന വ്യക്തിയും ലാ യുഅസ്സിറു ഫിൽ ആഖരീന ബിഹിമ്മതിഹി ദൂന മഊനതിൻ മിൻ ഗൈരിഹി, മറ്റൊരാളുടെ അതായത് പിശാചിന്റെ സഹായം ഇല്ലാതെ സാഹിറിന് ഒരിക്കലും സിഹ്ർ ചെയ്യാൻ കഴിയുകയില്ല. വല്ലദി യുഈനുഹു അലൽ ഫസാദിം വൽ ഇഫ്സാദിം, ഈ സാഹിറായ മനുഷ്യനെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാനും കുഴപ്പമുണ്ടാക്കാനും സഹായിക്കുന്നതും അശ്ശൈത്താൻ പിശാചാണ്. വല്ലദീ നഅലമുഹു മിൻ ഹാലി സഹറത്തിം, ഈ ജ്യോത്സ്യന്മാരുടെ അവസ്ഥകളും മനസ്സിലാക്കിയിടത്തോളം നമ്മൾ അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത്. അന്ന നുഫൂസഹും തത്തഹിദു മഅ നുഫൂസി ശയാത്തീനിം ഫയുഹദീസു ഇൻദ ദാലികൽ ഫസാദു വൽ ഇഫ്സാദ്, ഈ സാഹിറുകളും അതേപോലെ തന്നെ ഈ പിശാചുക്കളും തമ്മിൽ ഇത്തിഫാക്കിലേക്ക് എത്തുകയും അങ്ങനെ ഭൂമിയിൽ അവർ ഉദ്ദേശിക്കുന്ന കുഴപ്പങ്ങളും ഫസാദുകളും ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവസാനം ഇത് മനസ്സിലാക്കുക, അല്ലാഹ് പറയും ഈ സിഹിറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിശാചും മനുഷ്യനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ബന്ധം എങ്ങനെയാണ്, ഖിയാമത്ത് നാളിൽ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ സൂറത്തു അൻആമിലെ 128-ാമത്തെ വചനമാണ്, അതിന് കാണാൻ സാധിക്കും ഖിയാമത്ത് നാളിലെ മനുഷ്യരെയും ജിന്നുകളൊക്കെ ഒരുമിച്ച് കൂട്ടും. ആ ദിവസം വയോമ യഹ്ഷുറുഹും ജമീആ, അവരെല്ലാം നാം ഒരുമിച്ച് കൂട്ടും. അന്ന് യാ മഹശറൽ ജിന്ന്, അല്ല വിളിച്ചു ചോദിക്കും, അല്ലയോ ജിന്ന് സമൂഹമേ, ഖദിസ്തക്സർതും മിനൽ ഇൻസ്, നിങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ ഉപയോഗപ്പെടുത്തിയല്ലേ, അല്ല ചോദിക്ക ജിന്നുകളോട്, നിങ്ങൾ മനുഷ്യന്മാരെ കുറെ ഉപയോഗപ്പെടുത്തിയല്ലേ. അപ്പൊ അവര് പറയാം, ഈ ചോദ്യം വരുമ്പോ ഈ ജിന്നുകളുടെ മിത്രങ്ങളുണ്ട് മനുഷ്യന്മാരിൽ, ഈ നേരത്തെ പറഞ്ഞ ജോത്സ്യന്മാരും വേണ്ടാത്ത ആളുകളൊക്കെ. അവര് മറുപടി പറയും, റബ്ബനസ്തം തഅബാഉനാ ബിബഅലിൻ, റബ്ബെ ഞങ്ങൾ അവര് ഞങ്ങളെ മാത്രമല്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. റബ്ബനസ്തം തഅബാഉനാ ബിബഅലിൻ, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച മരണത്തിന് സമയം വന്നപ്പോൾ ഞങ്ങൾ മരിച്ചു, ഇപ്പതാ ഇവിടെ എത്തി. എന്താണ് അവിടെ അന്ന് സമ്മതിപ്പിക്കുന്നവരെ കൊണ്ട് പിശാചും മനുഷ്യനും തമ്മിൽ കൂട്ടുകെട്ടുണ്ടായിരുന്നു, അവർ തമ്മിൽ തമ്മിൽ സഹകരിച്ചിരുന്നു, പരസ്പരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇനി പരലോകത്ത് വന്ന് അല്ല പറയാം, ഇനി നിങ്ങളുടെ അഭയസ്ഥാനം നരകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരാ നരകത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന്. അപ്പൊ ഏതായാലും അതൊരു യാഥാർത്ഥ്യമാണ്, അത് ഉള്ളതാണ്, അതിന് ശൈത്താന്റെ സഹായവും വേണം. ഈ സഹോദരങ്ങളെ, സിഹിറ് പിന്നെ പലതരത്തിൽ ചെയ്യാറുണ്ടാവുന്നു, പലതരത്തിൽ ചെയ്യുന്നു, അതിന് പല മാർഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് മാർഗങ്ങളാണ്, ഒന്ന് നേരിട്ടുള്ള മാർഗം, അതായത് പിന്നെ സിഹിറിന്റെ വചനങ്ങൾ എഴുതുക, തൊൽസമാത്തുകൾ കൂടോത്രങ്ങൾ അതൊക്കെ ചെയ്തിട്ട് അത് ഏത് വ്യക്തിയിലാണോ സിഹിർ ആഗ്രഹിക്കുന്നത് ആ പിന്നെ ആ വ്യക്തിക്ക് അത് ഭക്ഷിക്കാൻ കൊടുക്കാം, അവന്റെ ഭക്ഷണത്തിൽ സിഹിർ ചെയ്യുക. അങ്ങനെ ചെയ്യാറുണ്ട് ചില ആളുകളൊക്കെ. അപ്പൊ സിഹിർ ചെയ്യുന്നത് ഭക്ഷണത്തിൽ, അത് അവന് കാണാത്ത ഗോപ്യമായിട്ടും അവൻ കുടിക്കുന്ന ഭക്ഷണത്തിലും അവൻ കഴിക്കുന്ന പിന്നെ വെള്ളത്തിലും വെച്ച് കഴിഞ്ഞ് അത് അവന് കുടിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവനത് ആ സിഹിറിന്റെ ഫലം അവന് കണ്ടു തുടങ്ങുകയാണ്. ഇതിന് സിഹിറും മഅ്കൂൽ അല്ലെങ്കിൽ സിഹിറും മശ്റൂബ് എന്നൊക്കെയാണ് പറയാം. ഇതിന് ഇത് നേരിട്ടുള്ള രീതിയാണ്. മറ്റൊന്ന് സിഹിർ ഏത് വ്യക്തിയിലാണോ സിഹിർ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മുടിയോ അല്ലെങ്കിൽ അവന്റെ വസ്ത്രമോ അവൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒന്ന് ജോത്സ്യന്റെ കയ്യിൽ കിട്ടണം, എന്നാൽ അതിലാണ് സിഹിറിന്റെ പണി ചെയ്യുന്നത്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നബീദ് ബിൻ ആസം ചെയ്ത ആ പിന്നെ ആ സിഹിർ, അത് പ്രവാചകന്റെ മുടിയെ സംബന്ധിച്ച് ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോ ആ സിഹർ ഉദ്ദേശിക്കുന്ന വ്യക്തി ആരിലാണ് ഉദ്ദേശിക്കുന്നത്? അവന്റെ എന്തെങ്കിലും അസറുകൾ, അത് മുടിയായിക്കൊണ്ടോ വസ്ത്രമായിക്കൊണ്ടോ അവൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും എടുത്തുകൊണ്ട് അത് സിഹർ ചെയ്യുന്ന രീതിയും കാണുവാൻ സാധിക്കും. ഇങ്ങനെ സിഹർ ചെയ്തുകൊണ്ട് ആ സിഹർ ഒരു വ്യക്തിയിൽ പലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് രോഗമായിട്ട് മാറും, ചിലപ്പോ ശരീരത്തിന് വേദനയായിട്ട് മാറും. അത് പല രൂപത്തിലാകാം. ചില ആളുകൾ നിത്യരോഗികളായിട്ട് മാറാറുണ്ട്. ഇതൊന്നും ഇല്ല എന്ന് ഏതെങ്കിലും ഒരു പിന്നെ ആളുകൾക്കോ ആളുകളുടെ കൂട്ടായ്മക്കോ ഇല്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇത്തരം പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ നേരിട്ട് ഇഷ്ടംപോലെ കാണുന്നു. ചില ആളുകൾ നിത്യരോഗികളാണ്, എന്നും അവർ രോഗിയാണ്. ചില ആളുകളോ പ്രത്യേക സമയത്ത് മാത്രം, രാത്രി ആയാൽ ഒരു പ്രത്യേകമായ അസുഖം തുടങ്ങി, ചില പ്രത്യേക സമയമായി കഴിഞ്ഞാലും അസുഖം തുടങ്ങി. ചില ആളുകൾക്ക് ശരീരത്തിന് ചില പ്രത്യേകമായ സ്ഥലങ്ങളിൽ വേദന. ഇവിടെ ഇങ്ങനൊക്കെ രോഗങ്ങൾ വരുമ്പോൾ അതിപ്പോ സാധാരണ രോഗമല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഡോക്ടർമാരെ കാണണം, ചികിത്സിക്കണം, പരിശോധിക്കണം. ആധുനികമായ എല്ലാ സംവിധാനങ്ങളിലൂടെയും ഇന്ന് രോഗം കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഇതെല്ലാം പരിശോധിച്ചിട്ട് അവസാനം ഡോക്ടർ പറയും ഇല്ല, ഒരു രോഗവുമില്ല. പക്ഷെ ഇവൻ സമ്മതിക്കൂല്ലല്ലോ. അവൻ അനുഭവിക്കുന്നുണ്ട്, അവന്റെ വീട്ടുകാർ അവന്റെ പ്രയാസം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളാണ് ഈ സിഹിർബാധയായിക്കൊണ്ട് സമൂഹത്തിൽ അറിയപ്പെടുന്നത്. അത് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടും ബാധിക്കുന്ന ആളുകൾ ഒരിക്കലും ബാധിക്കാതിരിക്കുകയില്ല. പല ആളുകൾ നമുക്ക് കാണാൻ കഴിയും, അവരിങ്ങനെ അലമുറയിട്ട് കരയുന്നത്, ശബ്ദകോലാഹലം ഉണ്ടാക്കുന്നത്, അതേപോലെ ഒച്ച വെച്ച് പിന്നെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത്, തളർന്നു വീണിട്ട് വായിൽ നിന്ന് നിറയും പതിയും വരുന്നത്, അത് അപസ്മാരമാണ്. അപസ്മാരം സാധാരണ രോഗമായിട്ടുണ്ട്, അത് പരിശോധിച്ച് മനസ്സിലാക്കണം. പക്ഷെ ഡോക്ടർ പറയും ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് ഏതിലേക്കാണ്? ഈ വിഷയത്തിലേക്കാണ്. അപ്പൊ ഇങ്ങനെ സമൂഹത്തിൽ കാണപ്പെടുന്ന പലതരം രോഗങ്ങളും സിഹിർബാധയോട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും പിന്നെ വമാഹും ബിവാദീന മിൻ ഹജിൻ ഇല്ലാ ബിഇദ്നില്ല. ഇത് പറയുമ്പോൾ സാധാരണ സംശയം ഉണ്ടാകും. ഇപ്പോ അല്ലാഹുമ്മ ലാ മാനി അലിമാ ആത്തുയ്ത വലാ മുഅത്തിയ ലിമാ മനഅത എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാഹുവേ, നീ തന്നതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിന് നൽകാനും ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന, ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ പിന്നെ ഇത് ബാധിക്കാം? ഒരാൾ അവിടെ എന്തെങ്കിലും സിഹർ ചെയ്യുമ്പോഴേക്കിനും, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ, ഗൂഢോത്രങ്ങളോ കാര്യങ്ങളോ ചെയ്യുമ്പോഴേക്കിനും ഇവൻ ഇവിടെ ഇത് എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ ചോദിച്ചാൽ അതിനുള്ള മറുപടി ഒമാഹും ബിദ്വാദീനമിന ഹദിനും ഇല്ലാ ബിഇദ്നില്ല. എന്ത് ദ്രോഹം സംഭവിച്ചാലും എന്ത് ബുദ്ധിമുട്ടവരുണ്ടായാലും അതെല്ലാം തന്നെ ഇല്ലാ ബിഇദ്നില്ല, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി മാത്രമാണ്. അതാണ് സിഹർ. ഈ സിഹർ ചെയ്ത ശൈത്താന്റെ കഴിവല്ല, അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ച സാഹിറിന്റെ കഴിവല്ല, അല്ലെങ്കിൽ അവരുടെ ഗൂഢതന്ത്രങ്ങളുടെയോ മന്ത്രങ്ങളുടെയോ കഴിവല്ല. നേരെ മറിച്ച് അല്ല ഒരു കാര്യം അവനിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്തിനാ അല്ല അങ്ങനെ ഉദ്ദേശിച്ചത്? എന്തിനാ അല്ല ഒരു വ്യക്തിയെ കഷ്ടപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അത് ചോദിക്കാൻ പാടില്ല. അത് അല്ലാഹു യഫ്അലുമായശ. അല്ലാഹുക്ക് ചില പ്രവർത്തനങ്ങളുണ്ട്, അവൻ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു, അവൻ ചില ഹിക്മത്തുകളുണ്ട്, അതനുസരിച്ചുകൊണ്ടും ആ അല്ലാഹു ആ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് സിഹറിനെ കുറിച്ച് പ്രാമാണികമായിട്ട് പറയാനുള്ളത്. ഇനി ഈ വിഷയത്തെ സംബന്ധിച്ച് മഹാനായ പണ്ഡിതൻ അമാനി മൗലവി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മാത്രം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയത്തിൽ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവൻ യാതൊരു മടിയും കാണിക്കാതെ അമാനി മൗലവിയുടെ സൂറത്തുൽ ബഖറയിലെ ഈ പിന്നെ ഒത്തബോമാത്തുഷയാത്തീരു എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ വിശദീകരണം, സൂറത്തുൽ ആറാഫിന്റെ വിശദീകരണം, അതുപോലെ ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തിന്റെ വിശദീകരണം, ഈ വിശദീകരണങ്ങളെല്ലാം അമാനി മൗലവി എഴുതിയത് ഒന്ന് കൃത്യമായി എടുത്ത് വായിച്ചു നോക്കിയാൽ തന്നെ കാര്യം വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും. പിന്നെ അവിടെ നിഷേധത്തിന്റെയോ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനങ്ങളുടെയോ ന്യായീകരണങ്ങളുടെയോ തള്ളിക്കളയലിന്റെയോ യാതൊരു ആവശ്യം വരുന്നില്ല. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആയത്തുണ്ടല്ലോ, പിശാചുക്കൾ സുലൈമാൻ നബിയുടെ രാജവാഴ്ചയെ കുറിച്ച് പിന്നെ പറഞ്ഞു പരത്തിയത് ജൂതന്മാർ വിശ്വസിച്ചു, അതേപോലെ ആറൂത്തും ആറൂത്തും അവർ വന്നുകൊണ്ട് സിഹർ പഠിപ്പിച്ചു എന്നുള്ള ആ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനം, അത് വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി എഴുതുകയാണ്. അല്പം ചില കാര്യങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുക. ആഭിചാരം, ക്ഷുദ്രം, ഇന്ദ്രജാലം, ചപ്പടി വിദ്യ, മായതന്ത്രം, വശീകരണം, ജാലവിദ്യ, കൺകെട്ട്, മാരണം എന്നീ അർത്ഥങ്ങളിലെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സിഹർ. കാര്യകാരണ ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമായ എല്ലാ ഉപായ കൃത്യങ്ങൾക്കും സിഹർ എന്ന് പറയാം. നമുക്ക് കാരണം കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവിടെ സിഹർ ചെയ്താൽ എങ്ങനെ ഇവിടെ ഇത് ഫലിക്കുന്നു, നമുക്കിത് മനസ്സിലാകുന്നില്ല. അപ്പൊ അതാണ് കാര്യക്കാരുടെ ബന്ധങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്ത ഇത്തരം കാര്യങ്ങൾക്ക് ഉപായ കൃത്യങ്ങൾക്ക് സിഹർ എന്ന് പറയാം. സിഹറിന്റെ പല വകുപ്പുകളും ഉദാഹരണങ്ങളും പല മഹാന്മാരും വിവരിച്ചു കാണാം. ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ, ജപഹോമാദികൾ, ഉറുക്കുനറുക്കുകൾ, അക്കക്കളങ്ങൾ, രക്ഷാതകിടുകൾ, കയ്യൊതുക്കം, മെസ്മരിസം, ഹിപ്നോട്ടിസം, മയക്കുവിദ്യകൾ ആദിയായവയെല്ലാം സിഹറിന്റെ ഇനങ്ങൾ അത്രേ. ഇസ്മിന്റെ പണി, തുൽസമാത്ത് മുതലായ പേരുകളിൽ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ. മിക്കതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാചി, മരണമടഞ്ഞവർ, നക്ഷത്രഗ്രഹങ്ങൾ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മ മുറകളും അടങ്ങിയിരിക്കും. അതാണ് പിശാചി സേവ എന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. ചിലപ്പോൾ ചില മരുന്നുകളും മന്ത്രതന്ത്രങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടുമായിരിക്കും ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ. അതാണ് ഗൂഢം, അദൃശ്യം. അദൃശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അദൃശ്യമായ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോളമെന്നില്ല. അതാണ് ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുക, ശത്രുക്കൾക്കും മറ്റും ആപത്ത് വരുത്തുക, മറഞ്ഞ കാര്യങ്ങൾ അറിയുക, വൻകാര്യങ്ങൾ സാധിക്കുക, ആളുകൾ തമ്മിൽ ഇണക്കുകയോ പിണക്കുകയോ ചെയ്യുക, മരണപ്പെട്ടവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുക, അത്ഭുത കൃത്യങ്ങൾ കാണിക്കുക മുതലായവയാണ് സിഹറിന്റെ ലക്ഷ്യങ്ങൾ. മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതും തനി പകിട്ടും മായയുമായിരിക്കും. ചിലതാകട്ടെ മാനസികമായ ചില മാറ്റങ്ങളും ഉണ്ടാക്കുന്നതും അതുവഴി ചില അനുഭവങ്ങൾ പ്രകടമാകുന്നതുമായിരിക്കും. അപ്പൊ ഇത്രയും വിശദീകരിച്ചുകൊണ്ട് അമായി മോദി പറയുന്നത് ഇങ്ങനൊരു വിഷയം ഉണ്ട്, അത് പല കാലഘട്ടങ്ങളിലൂടെ പല ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്നിട്ട് ഞാൻ പറയാം, മേൽ വിവരിച്ചതിൽ നിന്ന് സിഹർ പല തരത്തിലുണ്ടെന്നും ഗൗരവത്തിലും ലാഘവത്തിലും എല്ലാം ഒരുപോലെയല്ലെന്നും മനസ്സിലാക്കാമല്ലോ. പല തരത്തിലുണ്ട്, ചെറിയ തരത്തിലെ സിഹറുകളുണ്ട്. ഭാര്യ ഭർത്താവിന് വേർപിരിക്കാൻ കഴിയും, തമ്മിൽ പിണങ്ങി നടക്കുന്ന ആളുകളെ സ്നേഹിപ്പിക്കാൻ കഴിയുന്ന സിഹറുകൾ, അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരെ വെറുപ്പിക്കാൻ കഴിയുന്ന ഈ പിണക്കാൻ കഴിയുന്ന സിഹറുകൾ, അങ്ങനെ പല രൂപത്തിലുണ്ട്. ഏതായാലും അത് ചെറുതാകട്ടെ വലുതാകട്ടെ, പിന്നെ ഗൗരവം കുറഞ്ഞതാകട്ടെ കൂടുതലാകട്ടെ, ഏതായാലും സത്യവിശ്വാസത്തിനും സത്യവിശ്വാസികൾക്കും യോജിക്കാത്തതും അവിശ്വാസത്തിനും അവിശ്വാസികൾക്കും മാത്രം യോജിക്കുന്നതുമാണ് സിഹറിന്റെ എല്ലാ ഇനങ്ങളും എന്നതിൽ സംശയമില്ല. അപ്പൊ സിഹറിന്റെ ഏത് ഇനമാണെങ്കിലും ശരി, സത്യവിശ്വാസിക്ക് അതുമായി ബന്ധപ്പെടാൻ പാടില്ല. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ഉണ്ട്, സിഹർ പഠിക്കാൻ പറ്റൂല, പഠിക്കാൻ പറ്റുമോ ഇല്ല എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അഭിപ്രായ വ്യത്യാസം, ചില ആളുകൾ പറഞ്ഞു അത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വിട്ടു നിൽക്കാൻ വേണ്ടി പഠിക്കാം, ചില ആളുകൾ പറഞ്ഞു പറ്റൂല അത് പഠിക്കാൻ തന്നെ പാടില്ല കാരണം അത് തെറ്റായ കാര്യമാണ് എന്നൊക്കെ പല രൂപത്തിലും അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളും ആ വിഷയമായി ബന്ധപ്പെടാനേ പാടില്ല. ഇനി ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ വേർപിരിവുണ്ടാക്കുന്നു പറഞ്ഞല്ലോ, അത് എങ്ങനെ സാധിക്കുക? അത് അമാനും ഒരു വിശദീകരിക്കുന്നു. മനുഷ്യനും അവന്റെ ഇണക്കുമിടയിൽ അഥവാ ഭാര്യ ഭർത്താക്കൾമാർക്കിടയിൽ ഭിന്നിപ്പും ഛിദ്രവും ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഇത് സിഹറിന്റെ ഇനത്തിൽ പെട്ടതും വിരോധിക്കപ്പെട്ടതുമാണെന്ന് പറയേണ്ടതില്ല, ചെയ്യാൻ പാടില്ല അങ്ങനെ. എന്നിരിക്കെ അതുമൂലം ഭാര്യ ഭർത്താക്കൾ പിണക്കവും ഭിന്നിപ്പും ഉണ്ടാക്കുവാൻ ഉപപിന്നെ അവർക്ക് എങ്ങനെ കഴിയും? അതെ, എങ്ങനെ കഴിയുന്നത്? അതെ, വമാഹും ബിവാദീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ. ഈ ഒരു ആയത്ത് നമ്മൾ എല്ലായിടത്തും ചെയ്തു വെച്ചുകൊടുത്താൽ മതി. എവിടെ സിഹർ ബാധിച്ചാലും എന്തുണ്ടായാലും അത് എങ്ങനെ ബാധിച്ചു, വമാഹും ബിവാദീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ, അത് അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. ആ അല്ലാഹു അവന്റെ തീരുമാനപ്രകാരം അതത് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഇന്ന കാര്യം പ്രവർത്തിച്ചാൽ ഇന്ന ഫലമുണ്ടാകുമെന്നും അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന പണി ചെയ്താൽ അതിന് ഫലം ഇന്നതുണ്ടാകുമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഫലങ്ങളാകട്ടെ നല്ലതും ചീത്തയുമാവാം, ഉപകാരവും ഉപദ്രവവുമാകാം. അതുകൊണ്ടാണ് ചീത്തയും ഉപദ്രവകരവുമായ കാര്യങ്ങളും ചെയ്യരുതെന്ന് അവൻ വിരോധിക്കുന്നത്. ഉദാഹരണമായി അമാനുമൊരു പറയാം, ഒരു ഉദാഹരണം, വാളെടുത്ത് മനുഷ്യന്റെ കഴുത്തിന് വെട്ടിയാൽ മരണത്തിനിടയാകുമെന്നുള്ളത് അല്ലാഹുവിന്റെ നിശ്ചയങ്ങളിൽ ഒന്നാണ്. ഒരാള് വാളെടുത്ത് വെട്ടി, ആ മനുഷ്യൻ മരിക്കും. പക്ഷെ മരിച്ചോളെന്ന് ഉറപ്പൊന്നുമില്ല, എപ്പോഴേ മരിക്കുള്ളൂ, അല്ലാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ മാത്രം. അപ്പൊ ആ മനുഷ്യൻ ആ പ്രവർത്തനം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഉദ്ദേശത്തോടുകൂടി ആ ആരെയാണ് വെട്ടിയതും ആ മനുഷ്യന് മരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാം, അതേ സമയത്ത് അള്ളാഹുവിന്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ ഒരു കാര്യവും സംഭവിക്കുന്നതല്ല, ഒരു കാര്യവും അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ സംഭവിക്കുകയില്ല. ഓരോന്നിനും കാരണങ്ങൾ നിശ്ചയിച്ചതും ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതത് കാര്യങ്ങൾ സംഭവിക്കുന്നതും അവന്റെ ഉദ്ദേശവും ഉത്തരവും അനുസരിച്ച് തന്നെ. ഇവിടെ സിഹർ ബാധിക്കണം, അവർ തീരുമാനിച്ചതാ. അവരെ എപ്പോഴാ ബാധിക്കുക? അപ്പുറത്ത് അവർ സിഹിർ ചെയ്യുമ്പോൾ. അപ്പൊ ആ സിഹിർ ചെയ്യും എന്നുള്ളതും അതിവിടെ ബാധിക്കും എന്നുള്ളതും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനവുമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ സിഹിറിന്റെയോ സിഹിർ ചെയ്യുന്നവന്റെയോ സ്വന്തം കഴിവ് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്നത് എന്ന് സാരം. അപ്പൊ സിഹിർ ചെയ്യുന്നവന്റെ കഴിവല്ല, അത് പിശാചിന്റെ കഴിവുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പിശാജ് മനുഷ്യനിലേക്ക് അടുക്കാൻ ഉള്ള സാഹചര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതിനെല്ലാം മാറ്റി നിർത്തുക, അതിൽ നിന്നെല്ലാം ഒഴിവാകുക, എന്നിട്ട് നല്ലവരായി ജീവിക്കുവാൻ ശ്രമിക്കുക. ഇതിനു ശേഷം പിന്നെ ഈ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചാൽ പിന്നെ ഒരു സംശയം ഉണ്ടാകാം, പിന്നെ എന്താ നമുക്കതിന്റെ രഹസ്യം മനസ്സിലാകാത്തത്? നമുക്കത് മനസ്സിലാക്കാൻ കഴിയണമല്ലോ. അള്ളാഹ് തീരുമാനിച്ചതാണെങ്കിലും അള്ളാഹുടെ ഉദ്ദേശപ്രകാരമാണെങ്കിലും ഞങ്ങൾക്കത് മനസ്സിലാക്കാനും അറിയാനും കഴിയുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ വകുപ്പില്ല. അമാനി മോനെ വീണ്ടും പറയുന്നു, അങ്ങനെ ചില ദുഷ്ടപ്രവർത്തികളൊക്കെയുണ്ട് ഈ സീറിനെ കുറിച്ച് പറഞ്ഞിട്ട്. അദ്ദേഹം പറയാ, എന്നാലത് തൽക്കർത്താക്കൾക്ക് അദൃശ്യമോ അമാനുഷികമോ ആയ വല്ല കഴിവുകളും ഉള്ളത് കൊണ്ടൊന്നുമല്ല. ഇത് ചെയ്ത ആളുകൾക്ക് അമാനുഷികമായ കഴിവുള്ളത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു നിശ്ചയിച്ചതും മനുഷ്യർക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കാത്തതുമായ ചില രഹസ്യങ്ങൾ നിലവിലുണ്ട്. വാക്ക് നന്നായിട്ട് ഓർമ്മ വെക്കുക. എന്താണത്? അള്ളാഹു നിശ്ചയിച്ചതും മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുമായ ചില രഹസ്യങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ കണ്ട് മനുഷ്യർ വഞ്ചിതരാകരുത്. അവന്റെ അത് അവന്റെ കഴിവാണ്, അവര് മറന്ന കാര്യം അറിയും, അവനെന്തോ ദൈവികമായ സിദ്ധിയുണ്ട് എന്നൊന്നും കരുതരുത്. അത് അള്ളാഹു നിശ്ചയിച്ച തീരുമാനമാണ്. പക്ഷെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആ നിലക്ക് അമാനി മോലി വിശദീകരിക്കുന്നു. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അമാനി മോലി അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, ചില ആളുകൾ ഇതിനെ നിഷേധിക്കുന്നുണ്ട്, ചില ആളുകൾ ഇതിനെ അവഗണിക്കുന്നുണ്ട്. അറിയായ്മയും കണ്ടുപിടിക്കാനുള്ള മാർഗമില്ലായ്മയും കൊണ്ട് മാത്രം മനുഷ്യനിൽ അന്തർഭവിച്ചു കിടക്കുള്ള ഇത്തരം അജ്ഞാത ശക്തികളെ നിഷേധിക്കുന്നത് തികച്ചും ഗർവല്ലാതെ മറ്റൊന്നുമല്ല. ഇനി ആരെങ്കിലും അതിനെ നിഷേധിച്ചാൽ, അതിനാ നിലക്ക് ആരെങ്കിലും കാണുകയാണെങ്കിൽ അത് അഹങ്കാരം കിബിറ് മാത്രമാണ് എന്ന് അമാനി മോലി വിശദീകരിക്കുന്നു. ഇനി കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിലും അമാനി മോലി ഇവിടെ തന്നെ പരിഭാഷകളിലും വിവിധങ്ങളായ സ്ഥലങ്ങളിലും സൂറത്തുൽ ജിന്ന് പോലെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള ഭാഗങ്ങളും എടുത്ത് വായിച്ചു നോക്കാം. ഇവിടെ ഒരു കാര്യം കൂടി ഉദ്ധരിക്കട്ടെ. സൂറത്തുൽ ഫലഖിൽ കെട്ടുകളിൽ ഊതുന്നവന്റെ കെടുതിയിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുക എന്ന് പറയുന്ന ആ ആയത്തിന്റെ വിശദീകരണത്തിൽ അമാനി മോലി പറയുന്നത്, സിഹിറുകാരെ കൊണ്ടും മന്ത്രവാദക്കാരെ കൊണ്ടും ഉണ്ടാകുന്ന ദോഷങ്ങളും അവർ നടത്തുന്ന പൈശാചിക പ്രവർത്തനങ്ങളും അധികം വിസ്തരിച്ചു പറയേണ്ടതില്ല. രോഗം മാറ്റുവാൻ, ഭാഗ്യം ശുദ്ധിക്കുവാൻ, അന്യരു ആപത്തു നേരിടുവാൻ, തമ്മിൽ പിണക്കമുണ്ടാക്കുവാൻ, അങ്ങനെ പലതിന്റെ പേരിലും ഹോമം, ജപം, മുട്ടറുക്കൽ, ഉറുക്ക്, മന്ത്രം, ജ്യോത്സ്യം എന്നിങ്ങനെ പലതും നടത്തി അവർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. അസ്മാഇന്റെ പണിക്കാർ, തൊൽസമാത്തുകാർ എന്നിങ്ങനെയുള്ള അറബി പേരുകളിൽ അറിയപ്പെടുന്നവരും അതിൽ ഉൾപ്പെടുന്നവർ തന്നെ. അപ്പൊ ഈ സൂറത്തിലും അമാനി മോലി വിശദീകരിക്കുന്നത് അങ്ങനെ ചില സിഹിറുകാരുണ്ട്, അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, അതുകൊണ്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാകും എന്നൊക്കെ തന്നെ അമാനി മോലി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു അവസാനം ഒരു കാര്യം കൂടി, സിഹറിന് യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹറും ഇല്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹിർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. പണ്ടും ഇതിന് നിശ്ചയിച്ച ആളുകളുണ്ട്. അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർ യുക്തിക്ക് പ്രാധാന്യം കൊടുത്തു. അത് ഹദീസിലും ആയത്തിലും എന്ന വിഷയത്തെ അംഗീകരിച്ചില്ല. അപ്പൊ പണ്ട് ചില ആളുകളൊക്കെ നിഷേധിച്ചു. ഇന്നും അദ്ദേഹം പറയാം, ആ ഇങ്ങനെയുള്ള അഭിപ്രായം മുമ്പും ഇപ്പോഴുമുണ്ട്, അന്നും ഇന്നും ഉണ്ട് എന്നർത്ഥം. ഇത് എവിടുന്നാ വന്നത്? ഈ സിഹിറിനെ നിഷേധിക്കൽ മുഅത്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. ആരാ മുഅത്തസിലാക്കള്? ആരാ അശരിയാക്കള്? ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും പ്രമാണങ്ങളെ മാറ്റിവെച്ചുകൊണ്ടും തനിക്ക് തോന്നിയ രൂപത്തിലും ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ന്യായീകരിച്ച് വ്യാഖ്യാനിച്ച് എഴുതിയ പിഴച്ച കക്ഷികളാണ് മുഅത്തസിലാക്കള്. ആ മുഅത്തസിലാക്കളുടെ വാദ സിഹിർ ബാധിക്കൂല, അവരുടെ വാദമാണ് സിഹിർ ഫലിക്കൂല, അവരുടെ വാദമാണ് സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്നുള്ളതും അത് മാത്രമേ പറ്റൂല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാമാണികമായി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സിഹിർ ഉണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഖുർആനും തെളിവാണ്, ഹദീസും തെളിവാണ്. അത് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാരും ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത് പിന്നെ ജിന്നുബാധയെ സംബന്ധിച്ചാണ്. എന്താണ് ജിന്നുബാദ, അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിനുശേഷം വേണം ഈ സിഹിർ ബാധയും ജിന്നുബാധയും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നിർവഹിക്കുവാനുള്ള പരിഹാര മാർഗമായ റുഖിയ ശറിയ എന്ത്, എങ്ങനെ, അതിന്റെ രീതികൾ എന്തെല്ലാമാണ്, ഇൻഷാല്ലാ അടുത്ത രണ്ട് ക്ലാസ്സുകളിൽ കൂടി അത് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം ശർറുകളിൽ നിന്നും നമ്മെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാനസികവും ശാരീരികവും വിശ്വാസപരമായും എല്ലാ നിലക്കും മനുഷ്യനെ വഴിപഠിപ്പിക്കുവാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പിശാചിന്റെ ഗൂഢതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബന ളമ്മ അൻഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹമന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്തത് തവ്വാബുർ റഹീം. മഗ്ഫിർ ലന യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.